Ramadan Kareem.
Once again, good morning and Ramadan Kareem to all the listeners of Hit 96.7 FM. We have Shabu joining us now. Good morning to you, Shabu.
Very good morning, Arfas. Morning, Naila.
And a good morning to you, Shabu.
Okay, in the Wednesday, Anna, Shabu is back with a book today.
Right, appangane ellavarum kore free time ipo pratheechu ipo nammal Ramadan less number of hours alle nammal work cheyyunnu appo chumma irunna TV kaanade social media il irunna verade negative aayittulla vaarthakal vaayichu adadakke maatti vechu namukku nalla oru pustakam vaayikkam
korchu positive aayalo
ആക്കിയാലോ ഷാബു
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എങ്ങനെയോ അത് മണത്തറിഞ്ഞു തോന്നുന്നു ആ പറഞ്ഞതിനകത്ത് തന്നെ ഒരു വാക്കുണ്ട്. അപ്പൊ ഇന്നത്തെ പുസ്തകം എന്ന് പറയുന്നത് ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്നുള്ളതാണ്. ഇത് എഴുതിയിരിക്കുന്നത് നോർമൻ വിൻസെന്റ് പീൽ എന്ന് പറയുന്ന അദ്ദേഹം ഒരു അമേരിക്കയിലെ ഒരു ഒരു മിനിസ്റ്റർ ആയിരുന്നു. അതിനൊക്കെ ഉപരിയായിട്ടൊരു ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. ഒരു സുവിശേഷ പ്രാസംഗികൻ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് വലിയ ഒരു ജനക്കൂട്ടം തന്നെ തടിച്ചുകൂടിയിരുന്നു. അത്രയും പവർഫുൾ ആയിട്ടുള്ള പ്രസംഗമായിരുന്നു. ഉറപ്പായിട്ടും പറയേണ്ട കാര്യമില്ല. അത് പവർ ഓഫ് തിങ്കിങ് എന്ന് പറയുന്ന ഈ പുസ്തകം എന്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിന്റെ പുറംചട്ടയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഏകദേശം 15 ദശലക്ഷം പതിപ്പുകൾ വിറ്റുപോയ ഒരു പുസ്തകമാണെന്നുള്ളത്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിറ്റുപോയ പോസിറ്റീവ് തിങ്കിങ് ആയിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ് ഇത്. പേര് തന്നെ ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. എന്തുകൊണ്ട് പോസിറ്റീവ് തിങ്കിങ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണ് അത്. കാരണം ചുറ്റിനും കേൾക്കുന്നത് മുഴുവനും നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സാണ്. പക്ഷെ ആ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിനെ നമുക്ക് എങ്ങനെ മാറ്റി നിർത്താം എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇതിനകത്ത് ഈ ഇൻട്രൊഡക്ഷനിൽ തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തിന് ഈ പുസ്തകം നിങ്ങൾ വായിക്കണം അല്ലെങ്കിൽ ഈ പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ചോദിച്ചാൽ, എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഈ ഒരു ഡിപ്രഷൻ ആകാനുള്ള ഒരു ഒരു ത്വരയുണ്ട്. ഇത്രയും വേഗം ഒരു ചെറിയ കാര്യം കേട്ടാൽ പോലും പെട്ടെന്ന് അത് ഞാനുമായി റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബവുമായിട്ട് റിലേറ്റ് ചെയ്യാനുള്ള ഒരു എല്ലാ മനുഷ്യനിലും ഉണ്ട്,
അങ്ങനെ പോസിബിലിറ്റി അവിടെ
ഉണ്ട്, സാധ്യത. അതൊരു ഗുണമല്ല, അതൊരു ദോഷം തന്നെയാണ്, എല്ലാ മനുഷ്യനിലും ഉള്ള ഒരു ദോഷം. അപ്പോ അതിനെ എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം, എലിമിനേറ്റ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. നമുക്കൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് ഇത് തന്നെ അല്ലേ എല്ലാവരും പറയുന്നത്. ശരി തന്നെയാണ്, എല്ലാ പോസിറ്റീവ് തിങ്കേഴ്സും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം ബിലീവ് ഇൻ യുവർ സെൽഫ്, സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അതിനപ്പുറത്തേക്ക് വേറൊരാൾക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും പറ്റില്ല. നിങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കുക. രണ്ടാമത്തത് സമാധാനപൂർണമായ ഒരു മനസ്സുണ്ടാക്കുക, അതാണ് നമ്മുടെ പവറിനെ ജനറേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കണ്ടന്റ് തന്നെ അത് തന്നെയാണ്, എ പീസ്ഫുൾ മൈൻഡ് ജനറേറ്റ്സ് പവർ. മൂന്നാമത്തത് ഹൗ ടു ഹാവ് കോൺസ്റ്റന്റ് എനർജി. ഇത് ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതത്തോട് നോക്കൂലേ, ഇത്രയും എനർജി എവിടെ നിന്ന് അയാൾക്കുണ്ട് ഉണ്ടാകുക എന്ന് നമുക്കൊരു സംശയം ഉണ്ടാകും. ആ ഒരു കോൺസ്റ്റന്റ് എനർജി എവിടെ നിന്നുണ്ടാകുന്നു. നാലാമത്തത് ട്രൈ പ്രയർ പവർ. ഈ പുസ്തകം പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഇതിന്റെ ഓരോ കണ്ടന്റും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രസംഗങ്ങൾ നടത്തുന്ന, പള്ളികളിലടക്കം പ്രസംഗങ്ങൾ നടത്തുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഈ പുസ്തകം റിലേറ്റ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും ബൈബിളിനെ കോട്ട് ചെയ്തുകൊണ്ടാണ്, പല വാചകങ്ങളും അതിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ ഇപ്പൊ അങ്ങനെ ഇപ്പം ബൈബിളല്ല, മറ്റേതെങ്കിലും ഒരു മതത്തിലാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിശുദ്ധ ഗ്രന്ഥത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രേയറിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യും. അദ്ദേഹം പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അതിൽ അദ്ദേഹം വിശ്വസിക്കുന്ന മതത്തെ കൂട്ടിച്ചേർക്കുന്നേയുള്ളൂ. നിങ്ങൾക്ക് വിശ്വസിക്കുന്ന മതമാവാൻ നിങ്ങൾക്ക് മതത്തിലെ വിശ്വാസമല്ല, ദൈവത്തിലെ വിശ്വാസമല്ല, ആയിക്കോട്ടെ, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ ഏതെങ്കിലും ഒരു പവറിനെ കുറിച്ച്, ഒരു എനർജിയെ കുറിച്ച്. ആ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്ന് ഹൗ ടു ക്രിയേറ്റ് യുവർ ഓൺ ഹാപ്പിനെസ്, അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സ്റ്റോപ്പ് ഫ്യൂമിങ് ആൻഡ് ഫ്രെറ്റിംഗ്. ഇതൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, അനാവശ്യമായിട്ട് കോപം വന്ന് അലറുക എന്നുള്ളത്, ഫ്യൂം ചെയ്യുക, ഫ്രറ്റ്
ചെയ്യുക,
തിളച്ചു പൊന്തിട്ട്. ഞാൻ പറഞ്ഞു, ഞാൻ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതമാണെന്നൊക്കെ പറയില്ല, ഏത് നിമിഷവും ഞാൻ പൊട്ടിത്തിറങ്ങിയാന്നൊക്കെ പറയും, ആൾക്കാർ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അതുകൊണ്ട് അതിനെ എങ്ങനെ നമുക്ക് ആ ഫ്യൂമിങ്ങിനെയും ഫ്രറ്റിങ്ങിനെയും ഇല്ലാതാക്കാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പെക്ട് ദ ബെസ്റ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ്, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഡിഫീറ്റ്, ഹൗ ടു ബ്രേക്ക് ദ വറി ഹാബിറ്റ്. ഇങ്ങനെ ഒരുപാട് അധ്യായങ്ങളുണ്ട്, ഏകദേശം 17 അധ്യായങ്ങളാണ് ഇതിനകത്തുള്ളത്.
നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് നിന്ന് തെരഞ്ഞെടുത്ത് ഈ സമയത്ത് നമുക്ക് എന്താണോ വേണ്ടത് അത് നോക്കി
വായിക്കാൻ പറ്റും. ഏറ്റവും പ്രധാനം അതിൽ പറഞ്ഞു തന്നെയാണ്, കാരണം ഈ സമയങ്ങളിലൊക്കെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെയും കുറച്ചു നേരം ഒരു ആശ്വാസം കിട്ടുന്ന കുറച്ച് വാചകങ്ങൾ ഇതിനകത്തുണ്ട്.
നമ്മൾ എവിടെയും പോകണ്ട, അത് നമ്മുടെ ഉള്ളിൽ തന്നെ
ഉണ്ട് എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് നമുക്കൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിനോട് പറയാണ്, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഞാൻ വല്ലാത്ത ധർമ്മ സങ്കടത്തിലാണ്, ഞാൻ ദുഃഖത്തിലാണ്, എന്റെ എല്ലാം പോയി. അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനൊക്കെ ആയിരുന്നു, ഇടയ്ക്ക് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് തകർച്ച സംഭവിച്ചു, അസറ്റ് മുഴുവനും പോയി എന്ന് വിശ്വസിച്ചിട്ടാണ് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നത്.
ഓക്കെ,
അപ്പൊ ഇദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട്, എവ്രിതിങ്, എല്ലാം പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, എല്ലാം പോയി, എനിക്ക് ഇനി ഒന്നും ബാക്കിയില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം ചെയ്യാം, ചില ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കാം, ഈസ് യുവർ വൈഫ് സ്റ്റിൽ വിത്ത് യു, ഒന്നാമത്തെ ചോദ്യം. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഉണ്ട്, വൈഫ് ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം പറയുന്നത് വെച്ചാൽ അപ്പൊ അദ്ദേഹത്തെ അദ്ദേഹം പറയുന്ന ഉത്തരം ഉണ്ട് യെസ് ഓഫ് കോഴ്സ് ആൻഡ് ഷീ ഈസ് വണ്ടർഫുൾ വി ഹാവ് ബീൻ മാരീഡ് ഫോർ 30 years ഷീ വുഡ് നെവർ ലീവ് മീ നോ മാറ്റർ ഹൗ ബാഡ് തിങ്സ് ആർ. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഓക്കെ യുവർ വൈഫ് ഈസ് സ്റ്റിൽ വിത്ത് യു ആൻഡ് ഷീ വിൽ നെവർ ലീവ് യു നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് ഹൗ അബൌട്ട് യുവർ ചിൽഡ്രൻ. രണ്ടാമത്തെ ചോദ്യം പറഞ്ഞു കുട്ടികളുണ്ട്, മൂന്ന് കുട്ടികളാണ്, അവർ മിടുക്കരാണ്, തങ്കക്കുടം പോലുള്ള കുട്ടികളാണ് എന്നൊക്കെ മറുപടി പറയുന്നു. വീണ്ടും അടുത്ത ചോദ്യം ചോദിക്കുന്നുണ്ട് ഫ്രണ്ട്സ് സൊസൈറ്റിയിൽ പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നാലാമത്തെ ചോദ്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബാഡ് തിങ് നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്, അതായത് ഒരു സത്യസന്ധത ഇല്ലായ്മ, ആരെങ്കിലും പറ്റിച്ചതോ കബടിപ്പിച്ചോ, ഒരിക്കലും ഇല്ല, ഞാൻ വളരെ ഇന്റഗ്രിറ്റി ഉള്ള ഒരു ആളാണ്. നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഹൃദയ സംബന്ധമായ അസുഖങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരുന്നോ കഴിക്കുന്നുണ്ടോ, ഒന്നുമില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇത് അമേരിക്കയിൽ നടന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹം അടുത്ത ചോദ്യം ചോദിക്കുന്നുണ്ട് യു ആർ സ്റ്റിൽ ലിവിംഗ് ഹിയർ, അപ്പം അമേരിക്ക പോലൊരു രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും ഇല്ല, അങ്ങനെയുള്ള സുരക്ഷിതത്വ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അവസാനം സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾക്ക് റിലീജിയസ് ഫെയ്ത്ത് ഉണ്ടോ, യെസ് യെസ് ഞാൻ വിശ്വാസിയാണ്, ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പള്ളി എന്നുള്ളത് അമ്പലമാക്കാം, മോസ്കാക്കാം, എന്തുകൊണ്ടാക്കാം. ഏറ്റവും അവസാനം ഇദ്ദേഹം ചോദിച്ച ചോദ്യം, ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, നിങ്ങൾ വന്നപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ അസറ്റ് മുഴുവനും പോയി, എനിക്കിനി ഒന്നുമില്ല എന്നുള്ളതായിരുന്നു. ഞാൻ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം ഭാര്യയുണ്ടോ കൂടെ, ഉണ്ട്, മക്കളുണ്ടോ കൂടെ, പിന്നെ തങ്കക്കുടം പോലുള്ള മൂന്ന് മക്കൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. രണ്ട്, ഫ്രണ്ട്സ് ഉണ്ടോ, ഫ്രണ്ട്സും സൊസൈറ്റിയിലുണ്ട്, അവർ വളരെ സപ്പോർട്ടീവ് ആണ്. നാലാമത്തെ, എന്തെങ്കിലും കള്ളത്തരമോ കബളിപ്പിക്കലോ ഉണ്ടോ, ഒന്നുമില്ല, വളരെ ഇന്റഗ്രിറ്റി ഉള്ള ഒരാളാണ്. ആരോഗ്യമില്ലേ, ഉണ്ട്. പിന്നെ നിങ്ങളുടെ എന്ത് അസറ്റാ പോയെ, ആദ്യം സ്വയം വിശ്വസിക്കൂ എന്ന് പറയുന്നതാണ്. നമ്മള് എല്ലാം നഷ്ടപ്പെട്ടു, എനിക്കിനി ഒന്നുമില്ല, ബാക്കി ഞാൻ ഇതിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ പോകണമെന്ന് പറയുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തിന്, എന്റെ കുറച്ച് പണം പോയതാണോ, നിങ്ങൾക്ക് അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടീവായിട്ടുള്ള കുറച്ച് ആൾക്കാരില്ലേ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെച്ചാല്. ഒരു നിമിഷത്തിന്റെ ആ ഒരു ആകുലതയിലായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത്. ആ ഒരു നിമിഷം ഒന്ന് പിടിച്ചു നിർത്താൻ സാധിച്ചാൽ, നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ, നമ്മളിൽ തന്നെ വിശ്വാസം ഉണ്ടാക്കാൻ സാധിച്ചാൽ, അതൊരു പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് വഴിതെളിക്കുകയും ജീവിതത്തിൽ ഇനിയും ഉയർച്ചകൾ നേടാൻ, ഉയർച്ച എന്ന് പറയുന്ന സമ്പത്ത് മാത്രമല്ല, വലിയ കെട്ടിടങ്ങൾ വാങ്ങിക്കൂട്ടുക, ഒരുപാട് ആസ്തികൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, സന്തോഷമായിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ഇതിനകത്ത് പറയുന്നൊരു എക്സാമ്പിൾ. ഇങ്ങനെ ചെറിയ 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 എക്സാമ്പിളുകളിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അതിന്റെ പ്രസംഗം കേട്ടാനുണ്ടല്ലോ, യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ പ്രസംഗം കേൾക്കാം. പവർഫുൾ സ്പീച്ച് എന്ന് പറയില്ല, അതായത് ഒരു പോസിറ്റീവ് തിങ്കിങ് പറയുന്ന ഒരാളുടെ പ്രസംഗം എങ്ങനെ ആയിരിക്കണം, കുറച്ചൊന്ന് മോട്ടിവേറ്റ് ചെയ്യണം. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ, അല്ലാതെ ഇങ്ങനെ ഉണങ്ങിച്ചത്ത് ഇരിക്കുന്നതല്ല. അങ്ങനെ കേട്ടുപോക്കാം അദ്ദേഹത്തിന്റെ പ്രസംഗം.
ഓക്കെ, പോസിറ്റീവ് തിങ്കിങ് വർക്സ് വണ്ടേഴ്സ് ആൻഡ് ഇറ്റ് ഡസ് ടു, ദാറ്റ് ഈസ് ഫോർ ഷുവർ, ഇൻഎവിറ്റബിളി, ഇൻഡുബിറ്റബിളി. Now, I don't know exactly what that last word means, but I somehow like the sound of it. Whatever your life is this morning, unsatisfactory, unhappy, defeated, perhaps, I want to tell you, it doesn't need to remain that way. You're in a place where presides the one who can change everything for you by changing you. He can make you think differently, no longer negatively defeated, bitter, but positive, hopeful, optimistic, victorious.
നോർമൻ വിൻസൺ ആണ് ആക്ച്വലി ഓതറിന്റെ പേര്. ദി ബെസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഈ ബുക്ക് ഇനിയിപ്പോ നിങ്ങൾക്ക് വായിക്കണം എന്ന് നിർബന്ധമില്ലെങ്കിലും ഇപ്പൊ ഓഡിയോ ബുക്സിൽ നമുക്ക് ഫ്രീ ആയിട്ട് ആക്ച്വലി ബുക്ക് ഫുൾ കേൾക്കാൻ പറ്റും. സെൽഫ് ഹെൽപ്പ് ബുക്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ബുക്സ് ആണ് ഇത്.
ആ ശബ്ദം കേട്ടപ്പോ തന്നെ ഒരു പോസിറ്റീവ് ഫീലിംഗ്, കാരണം അതിനെ ഒരു മോഡുലേറ്റ് ചെയ്ത് എങ്ങനെയാണ് ആളുകളിലേക്ക് അത് എത്തിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് എത്രയോ സ്പീച്ച് നടത്തിയിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം ഇത്ര അധികം വിറ്റ് പോകാനുള്ള കാരണങ്ങളിലൊന്നും. ഇനി മറ്റൊരു ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഹൗ ടു ക്രിയേറ്റ് യുവർ ഓൺ ഹാപ്പിനെസ്, അവിടെയും അദ്ദേഹം തുടങ്ങുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്റെ ജീവിതത്തിൽ ഹാപ്പിനെസ് ഞാൻ ഉണ്ടാക്കണമോ അതോ ഇന്നത്തെ ദിവസം മുഴുവൻ ഇങ്ങനെ ആയിരിക്കും, മൂഡ് ഓഫ് ആയിരിക്കാനാണ് എന്റെ വിധി എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എഴുന്നേറ്റ ഉടനെ തന്നെ തീരുമാനിക്കുകയാണ് ഇന്നത്തെ ദിവസം അത് എന്ത് സംഭവിച്ചാലും ശരി തന്നെയാണ്, ഞാൻ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കും എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനാണ്. ശരി, നമ്മളിപ്പോ ഒരു 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 കൂട മാങ്ങ വാങ്ങാണെന്നിരിക്കട്ടെ,
അതെ,
അതിനകത്ത് ഒന്നോ രണ്ടോ എണ്ണം തീർച്ചയായിട്ടും ചീത്തയായിരിക്കും. എത്ര നമ്മൾ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാലും ഫ്രഷ് ആണെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കേടില്ലാത്ത ഒരെണ്ണം പോലും ഉണ്ടാവില്ല. കണ്ട പുറമേ ചിലപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, പക്ഷെ അകത്ത് ഇങ്ങനെ പൂടി നോക്കുമ്പോൾ അതിനകത്ത് കേടുണ്ടാകുമായിരിക്കാം.
ആ ഒരു കേടുള്ള മാങ്ങ കാരണം എന്റെ ഫുൾ ബാസ്കറ്റ് ചീത്തായി എന്ന് പറഞ്ഞിരുന്നാൽ
അന്നേ ദിവസം രാവിലെ ഞാൻ തീരുമാനിക്കാൻ എന്റെ ജീവിതം. അതിന് അദ്ദേഹം പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്, ഇതാണ് നമ്മൾ പ്രാവർത്തികം. ഞാൻ പറഞ്ഞ മറ്റതൊക്കെ നമുക്ക് അറിയാം, ഇതൊന്നും നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് എന്ന് തന്നെയായിരിക്കും എല്ലാ മനുഷ്യനും ചിന്തിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ. മറ്റൊരാൾ പറയുന്ന കാര്യങ്ങളെ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാലും ഇതൊക്കെ നമുക്കറിയാം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. പക്ഷെ എന്നാൽ നമ്മൾ പോസിറ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മളോട് എപ്പോഴെങ്കിലും ചോദിച്ചത് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, എന്ത് കുഴപ്പമില്ല, നിങ്ങൾ ബെറ്റർ അല്ലേ, ഒരു എക്സലന്റ് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ പറ്റാത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ചോദിച്ചതുപോലെയാണ്.
അതായത് ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ കൂടെ ബന്ധുക്കളില്ലേ, അമ്മയും അച്ഛനും ഇല്ലേ, ഭാര്യ ഇല്ലേ, മക്കളില്ലേ, വീടില്ലേ, അക്കൗണ്ടിൽ ബാക്കി മിച്ചം ഇല്ലേ, ഒക്കെ ചോദിച്ചു കഴിഞ്ഞാലും എങ്ങനെയുണ്ട് ജീവിതം, കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. ആ കുഴപ്പമില്ല മാറ്റിയിട്ട് ഞാൻ നന്നായി പോകുന്നു, ഞാൻ എക്സലന്റ് ആയി ജീവിക്കുന്നു എന്ന് പറയാനൊരു മടി നമുക്കുണ്ട്, അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനാണ്. ഇദ്ദേഹം പറയുന്നൊരു ഒരു കൊച്ചുകുട്ടിയോട്, 9 വയസ്സുള്ള കുട്ടിയോട് ചോദിക്കാണ് ആർ യു ഹാപ്പി എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറയാണ് ഷുവർ ഐ എം ഹാപ്പി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്നുണ്ട് വാട്ട് മേക്സ് യു ഹാപ്പി. അപ്പൊ കുട്ടി പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെയുള്ള ചോദ്യം തന്നെയാണ് ചോദിക്കേണ്ട, ഞാൻ ഹാപ്പിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്നുണ്ട് എന്തോ ഒന്നുണ്ട് നിന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം, നിനക്ക് പറയാമോ എന്ന് ചോദിച്ചപ്പോ കുട്ടി പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ സ്കൂൾ എന്നെ ഹാപ്പിയാക്കുന്നുണ്ട്, എന്റെ ഫ്രണ്ട്സ് എന്നെ ഹാപ്പിയാക്കുന്നുണ്ട്, എന്റെ ടീച്ചേഴ്സ് എന്നെ ഹാപ്പിയാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഞാൻ പള്ളി പോകുന്നുണ്ട് അതെന്നെ ഹാപ്പിയാക്കുന്നുണ്ട്, എന്റെ ഞാൻ കളിക്കുന്ന കളികൾ എന്നെ ഹാപ്പിയാക്കുന്നുണ്ട്, ഇങ്ങനെ കുട്ടി കുറെ കുട്ടിത്വം നിറഞ്ഞ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇദ്ദേഹം അവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മളോട് പറയുന്നുണ്ട് കുട്ടിയെ സംബന്ധിച്ച് സ്കൂളാണ് ഹാപ്പിയാക്കുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുന്ന തൊഴിലിടെ നിങ്ങളെ ഹാപ്പിയാക്കണം. എപ്പോ നിങ്ങൾക്ക് ഹാപ്പി അല്ലാതെ ആകുന്നു പിന്നെ അങ്ങോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് അല്ലെ. നിങ്ങൾ വർക്ക് ചെയ്ത് നമ്മൾ പറയുന്നത് ഞാൻ മറ്റാർക്കോ വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജസ്റ്റിഫിക്കേഷനേ അല്ല. നിങ്ങൾ ചെയ്യുന്ന തൊഴിലിടം നിങ്ങളെ ഹാപ്പി ആക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഹാപ്പി ആക്കുന്നത് വരെ മാത്രമേ അവിടെ ജോലി ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോ അങ്ങനെ പറയുന്നുണ്ട്. രണ്ടാമത്തെ കുട്ടിയുടെ കുട്ടിത്തം തന്നെയാണ്, ഫ്രണ്ട്സ് നിങ്ങളെ ഹാപ്പി ആക്കണം, അല്ലാത്തവരുമായിട്ട് ഫ്രണ്ട്സ് കൂടിയിട്ട് അല്ലെങ്കിൽ ചങ്ങാത്തം കൂടിയിട്ട് കാര്യമില്ലല്ലോ. ഹാപ്പി ആക്കുന്ന ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ഈ ക്രിയേറ്റ് ഹാപ്പിനെസ് എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു കുട്ടിയുടെ വാക്കുകൾ എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന് ഹൗ ടു ഗെറ്റ് പീപ്പിൾ ടു ലൈക്ക് യു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സൈക്കോളജിസ്റ്റ് ചോദിച്ചതുപോലെ തന്നെയാണ് ഒരു ഹ്യൂമൻ നേച്ചർ. ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്നെ ഇപ്പൊ അവൻ ഇഷ്ടപ്പെടണ്ട, അല്ലെങ്കിൽ നീ എന്നെ ഇഷ്ടപ്പെടണ്ട, എന്നെ ഞാൻ ഇഷ്ടപ്പെട്ടോളാം, എന്നെ സൊസൈറ്റി ഇഷ്ടപ്പെടണ്ട എന്ന് പറഞ്ഞാലും നമ്മൾ പെട്ടെന്ന് ആലോചിക്കില്ലേ എന്നാലും എന്നെ കുറിച്ചൊരു നല്ല അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ലോ. ഇതെല്ലാ മനുഷ്യന്റെ ഉള്ളിലുള്ളതാ, ഇനി എന്തൊക്കെ പറഞ്ഞാലും. അപ്പൊ അതുകൊണ്ട് ഇത് ആണ് മുതലെടുക്കേണ്ടത്. അർഫാസിനെ നോക്കിയിട്ട് അർഫാസ് എത്ര സുന്ദരനാണ് എന്ന് കള്ളന്തരം പറയുകയാണെങ്കിൽ പോലും അത് സമ്മതിക്കില്ല, കള്ളത്തരം അല്ല. അല്ലാതെ സത്യസന്ധമായ ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ കയറി വരുന്ന ലിഫ്റ്റില് നമ്മളോടൊപ്പം കയറി വരുന്ന ഇവിടെയുള്ള ജാനിറ്റർ, അപ്പൊ അവരെ നോക്കിയിട്ട് തന്നെ നമ്മൾ പറയാണ് ഒരു നല്ലൊരു വാക്ക് അവർക്ക് കൊടുത്ത് അന്നത്തെ ദിവസം അവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല പോസിറ്റീവ് ഒരു എനർജി ആയിരിക്കും. എന്നോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളതാണ്. പിറ്റേന്ന് കാണുമ്പോഴത്തേക്ക് അനി നമ്മുടെ കയറി വരുമ്പോൾ ആ സെക്യൂരിറ്റിയുടെ പേര് ഓർത്ത് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പേര് ഗുഡ് മോർണിംഗ് ആ പേര് വിളിച്ചു കഴിഞ്ഞാൽ ഹൈ എന്റെ പേര് ഓർത്ത് വെച്ചല്ലോ എന്നുള്ളതാണ്. ഇത് തന്നെയാണ് പോസിറ്റീവ് തിങ്കിങ്. ഇത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യരും ഇല്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് എങ്ങനെ സ്വയം ഇഷ്ടപ്പെടാം മറ്റൊരാളെ ഇഷ്ടപ്പെടുത്താം തുടങ്ങിയ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. പക്ഷെ ആ ചെറിയ ചെറിയ കാര്യങ്ങൾ മറ്റൊരാളിന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. പ്രിസ്ക്രിപ്ഷൻ ഫോർ ഹാർട്ട് ടേക്ക് ഈ ഒരു ചാപ്റ്ററോട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫ്രണ്ടിനെ അദ്ദേഹത്തിനെ വിളിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചു, അദ്ദേഹം കോവിഡ് ബാധിതനൊക്കെ ആയിരുന്നു. അത് പറയാൻ കൂടിയിട്ടാണ് വിളിച്ചത്, എത്രയും വേഗം വാക്സിൻ എടുക്കാത്തവർ വാക്സിൻ എടുക്കുക, കാരണം ഇതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ചെറുതല്ല, പലർക്കും പല രീതിയിലാണ്. അദ്ദേഹത്തിനൊരു സൂയിസൈഡ് ടെൻഡൻസി വരെ വന്നു, കാരണം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥത വന്നിട്ട് എങ്ങനെയും കെട്ടിടത്തിന് മുകളിലും പ്രാടി താഴേക്ക് വീണാലോ എന്നുപോലെ ചിന്തിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഒക്കെ കരകയറി രക്ഷപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അദ്ദേഹം വാക്സിൻ എടുക്കാത്തതിന്റെ റീസൺ ഈ പറഞ്ഞ പോലെ BP കൂടുതലാണ് എന്ന് പറഞ്ഞു. കുറെ വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, എക്സർസൈസ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അത്രയും ജോലി തിരക്കല്ലേ, ഞാൻ ഓടി നടന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങൾ 24 മണിക്കൂറിൽ 23.5 മണിക്കൂർ നിങ്ങളുടെ തൊഴിലുകൊണ്ട് മാറ്റി വെച്ചോളൂ, ഉറങ്ങാനൊന്നും നിങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഓക്കെ ഒരു അരമണിക്കൂർ മാറ്റി വെക്കാൻ പറ്റും. ജീവിതത്തിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ എന്തിനൊക്കെ വേണ്ടി മാറ്റി വെക്കുന്നു? ഇത് തന്നെയാണ് പ്രശ്നം. ഹാർട്ട് ടേക്കിന് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. എന്താ പ്രിസ്ക്രിപ്ഷൻ? സ്വയമായിട്ട് ഒന്ന് എക്സർസൈസ് ചെയ്യുക, സ്വയമായിട്ട് അവനവന്റെ ആരോഗ്യം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക, ഇത് ശരീരത്തിന് അത്യാവശ്യമാണ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഒന്ന് സ്വസ്ഥമായിരിക്കുക, ഇതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ് മനുഷ്യനെ എങ്ങനെയാണ് അവൻ അവന്റെ മാനസിക നില ഒന്ന് സ്വസ്ഥമാക്കാൻ പറ്റുന്ന വെച്ചാൽ ഒന്ന് സ്വസ്ഥമായിരിക്കുക, കണ്ണുകൾ അടച്ചിരിക്കുക, ഒരു കസേരയിൽ ഇരിക്കുക, എന്നിട്ട് പാട്ട് കേൾക്കുക, പുസ്തകം വായിക്കുക എന്നുള്ളതൊക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പൊ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ വേറൊരാൾ വന്ന് പ്രചോദാത്മക പ്രഭാഷകൻ വന്ന ദിവസം രാവിലെ സ്പൂണിൽ കോരി തരുന്നതല്ല, സ്വയം ഉണ്ടാക്കി എടുക്കേണ്ടതാണ്.
പക്ഷെ
അതിന് നമുക്ക് ഇതിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ പറയാമെന്നല്ലാതെ ഞാൻ ഇന്ന് മുതലൊരു തീരുമാനം എടുക്കുകയാണെന്നിടത്ത് അങ്ങ് തീരുമാനം എടുക്കുക. ഞാൻ രാവിലെ ഉറക്കം എഴുന്നൊക്കെ അങ്ങനെ തന്നെയാണ്, എന്തൊക്കെ സംഭവിച്ചാലും. കാരണം നമ്മള് നമ്മുടെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള വേസ്റ്റ് ബാസ്കറ്റിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് ഈ ചവറ്റുകൂനിൽ നിന്ന് വണ്ടികൾ കൊണ്ടുവന്ന് തള്ളിയിടുമ്പോൾ നമ്മൾ അവിടേക്ക് കൊണ്ട് തലവെച്ച് കൊടുക്കാറില്ലല്ലോ. അതുപോലെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റിനും. നമ്മുടെ വീടിന്റെ തൊട്ട് പരിസരത്തല്ലേ ആ വേസ്റ്റ് ബോക്സ് ഉള്ളത്, നമ്മൾ പോയി അത് മണത്ത് നോക്കാറില്ലല്ലോ. എന്റെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള ആ പൂന്തോട്ടത്തിൽ മാത്രം നോക്കിയാൽ മതി, നല്ല പൂക്കളില്ലേ, കണ്ടു രസിക്കൂ.
താങ്ക് യു ഷാബു ഫോർ ഇൻട്രൊഡ്യൂസിങ്. ഒരിക്കൽ കൂടെ പുസ്തകത്തിന്റെ പേര് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.
ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്നാണ്. നേരത്തെ അർഫാസ് പറഞ്ഞ പോലെ അത് യൂട്യൂബിലൊക്കെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുക. മാത്രമല്ല ഓഡിയോ ബുക്കും ഉണ്ട്. നോർമൻ വിൻസെന്റ് പീൽ എന്നാണ് ഓതറിന്റെ പേര്. ദ ബുക്ക് റിവ്യൂ ഓൺ ദ